ഏറെ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്ലു. കോവിഡ് വ്യാപനം രൂക്ഷമായ 4 സംസ്ഥാനങ്ങളിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് യാത്ര ചെയ്യുന്നതിന് PCR പരിശോധന നിർബന്ധമാക്കി. ഡൽഹി, രാജസ്ഥാൻ, ഗുജറാത്ത്, ഗോവ എന്നിവിടങ്ങളിൽ നിന്ന് വിമാനമാർഗവും ട്രെയിൻ മാർഗവും മഹാരാഷ്ട്രയിൽ എത്തുന്നവർക്കാണ് RT-PCR കോവിഡ് പരിശോധന നിർബന്ധമാക്കുന്നത്. കേരളത്തിൽ ഇന്ന് 3757 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 22 പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചതോടെ സംസ്ഥാനത്തെ കോവിഡ് മരണസംഖ്യ 2071 ആയി ഉയരുകയും ചെയ്തു. ഇന്ന് കൂടുതൽ കോവിഡ് പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ജില്ല മലപ്പുറമാണ്. മലപ്പുറത്ത് 1023 പേർക്കും കോഴിക്കോട്ട് 514 പേർക്കും പാലക്കാട് 331 പേർക്കുമാണ് കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ളത്. സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.54 ആണ്. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി നാളെ വീഡിയോ കോൺഫറൻസ് നടത്തും. ഡൽഹി, മഹാരാഷ്ട്ര, കേരളം, ബംഗാൾ, രാജസ്ഥാൻ മുതലായ സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ ആണ് പ്രധാനമന്ത്രി പ്രധാനമായും വിലയിരുത്തുന്നത്. കോൺഗ്രസ് നേതാവും അസം മുൻ മുഖ്യമന്ത്രിയുമായ തരുൺ ഗൊഗോയ് അന്തരിച്ചു. അദ്ദേഹത്തിന് 86 വയസ്സായിരുന്നു. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം അസം ഭരിച്ച മുഖ്യമന്ത്രിയാണ് തരുൺ ഗൊഗോയ്. 6 തവണ ലോക്സഭ അംഗമായിരുന്നു. PV നരസിംഹറാവു മന്ത്രിസഭയിൽ അദ്ദേഹം ഭക്ഷ്യവകുപ്പ് ആണ് കൈകാര്യം ചെയ്തിരുന്നത്. 3 തവണ തുടർച്ചയായി അസമിൽ കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിച്ചത് ഗൊഗോയ് ആയിരുന്നു. എന്നാൽ 2016 തെരഞ്ഞെടുപ്പിൽ BJPയോട് തോൽവി സമ്മതിക്കേണ്ടി വന്നു. പൗരത്വ നിയമത്തിനെതിരായ പോരാട്ടത്തിനായി 37 വർഷത്തിനുശേഷം വക്കീൽ കുപ്പായമണിഞ്ഞ് അദ്ദേഹം സുപ്രീംകോടതിയിൽ ഹാജരാവുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയ പാർട്ടികളോ സ്ഥാനാർത്ഥികളോ ഏതെങ്കിലും പൊതുസ്ഥലമോ സ്വകാര്യ സ്ഥലമോ പരസ്യങ്ങൾ സ്ഥാപിച്ചോ മുദ്രാവാക്യങ്ങൾ എഴുതിയോ വികൃതമാക്കിയതായി പരാതി ലഭിച്ചാൽ അവ ഉടൻ നീക്കം ചെയ്യാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജില്ലാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നോട്ടീസ് ലഭിച്ചിട്ടും നീക്കം ചെയ്യുന്നില്ല എങ്കിൽ അവ നീക്കം ചെയ്യുന്നതിന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കണം. അതിന് വേണ്ടിവരുന്ന ചെലവ് ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ചെലവിനോട് ചേർക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു. രണ്ടില ചിഹ്നം ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് അനുവദിച്ചതിനെതിരെ PJ ജോസഫ് നൽകിയ ഹർജി സ്റ്റേ അനുവദിക്കാൻ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിസമ്മതിച്ചു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് രണ്ടില ചിഹ്നം ജോസ് കെ മാണിക്ക് അവകാശപ്പെട്ടതാണെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ശരിവച്ചത്. ഇതിനെ ചോദ്യം ചെയ്താണ് PJ ജോസഫ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയിരുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ LDF പ്രകടന പത്രിക പുറത്തിറക്കി. തൊഴിലുറപ്പ്, തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ മുൻകൈയിൽ 1,000,000 പേർക്ക് തൊഴിൽ, ക്ഷേമ പെൻഷൻ 1,500 രൂപയാക്കി ഉയർത്തും തുടങ്ങിയവയാണ് പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ. കൊച്ചിയിൽ നടി ആക്രമണത്തിനിരയായ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ A.സുരേഷൻ രാജിവെച്ചു. അഡീഷണൽ ആഭ്യന്തര സെക്രട്ടറിക്കാണ് രാജിക്കത്ത് കൈമാറിയത്. വിചാരണ കോടതി മാറ്റണം എന്നാവശ്യപ്പെട്ടുള്ള ആക്രമണത്തിനിരയായ നടിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഹർജി ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരുന്നു. ഇന്ന് വിചാരണ പുനരാരംഭിച്ചപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രാജിവെച്ച കാര്യം കോടതി അറിയിക്കുകയായിരുന്നു. നിലവിലുള്ള ജഡ്ജിൻ്റെ അടുത്ത് നിന്ന് കേസ് മാറ്റാൻ ആവശ്യമായ കാരണങ്ങൾ ബോധിപ്പിക്കാനായിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിചാരണ കോടതി മാറ്റണമെന്ന ഹർജി ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരുന്നത്. വിവാദമായ പോലീസ് നിയമ ഭേദഗതി നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ഇക്കാര്യത്തിൽ ഇനി നിയമസഭയിൽ വിശദമായ ചർച്ച നടത്തും. എല്ലാവരുടെയും അഭിപ്രായം തേടിയ ശേഷം മാത്രമേ അന്തിമ തീരുമാനം കൈക്കൊള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ നിയമ ഭേദഗതി പുനഃപരിശോധിക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നേരത്തെ അറിയിച്ചതായിരുന്നു.
What it means. So it's clearly that is being reconsidered. We have taken into account the widespread apprehensions, the criticisms that have been raised, and our position, CPM's position on these matters has already been articulated in a PV statement and in a statutory motion that we moved in the parliament. So those are already there. So this ordinance is being reconsidered.
നിയമ ഭേദഗതി പ്രഖ്യാപിക്കപ്പെട്ടതോടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നുവന്ന സാഹചര്യത്തിലാണ് തൽക്കാലം ഇത് നടപ്പാക്കുന്നില്ല എന്ന തീരുമാനത്തിലെത്തിയതെന്ന് CPM സ്റ്റേറ്റ് സെക്രട്ടറി A.വിജയരാഘവൻ മാധ്യമങ്ങളോട് പറഞ്ഞു.
നമ്മളിവിടെ ഒരു നിയമം, ഒരു ഓർഡിനൻസ് ഗവൺമെന്റ് കൊണ്ടുവരുന്നു. അതിന്റെ അവ്യക്തതകളെ സംബന്ധിച്ചും ദുർവിനിയോഗ സാധ്യതയെ സംബന്ധിച്ചും നല്ല മനുഷ്യർ ചില ആശങ്കകൾ ഉയർത്തുന്നു. ആ ആശങ്കകൾ ഗവൺമെന്റ് പരിശോധിക്കുന്നു, ആ ആശങ്കകൾ പാർട്ടി പരിശോധിക്കുന്നു. എല്ലാ കാലത്തും ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ CPIM, കേരളത്തിലെ ഗവൺമെന്റ്, ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ ഗവൺമെന്റ് ഇന്ത്യൻ സമൂഹത്തിൽ നിർവഹിക്കുന്ന നല്ല മാതൃകകൾക്ക് ഒരിക്കലും ക്ഷതമേൽക്കാതിരിക്കാനുള്ള ജാഗ്രത, ആ നിലയിൽ വളരെ ശരിയായ തീരുമാനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും സ്വീകരിച്ചിട്ടുള്ളത്. ഒരു ഉദ്ദേശശുദ്ധി അതിലുണ്ട്, പക്ഷേ അതിന്റെ പ്രയോഗം വരുമ്പോൾ ദുർവിനിയോഗ സാധ്യതയുണ്ട് എന്ന വിമർശനം വരുന്നു. വിമർശനം വന്നാൽ, അഭിപ്രായങ്ങൾ വന്നാൽ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ എന്താ ചെയ്യുക? അതിനെ മാനിച്ചുകൊണ്ട് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും എന്ന് തീരുമാനിക്കുക.
ബിനീഷ് കോടിയേരി, ഭാര്യ റെനീറ്റ, ലഹരിമരുന്ന് കേസിലെ പ്രതി അനൂപ് മുഹമ്മദ് എന്നിവരുടെ സ്വത്ത് കൈമാറ്റം രജിസ്ട്രേഷൻ വകുപ്പ് തടഞ്ഞു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് രജിസ്ട്രേഷൻ വകുപ്പിന്റെ നടപടി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിക്കുന്ന കോവിഡ് വാക്സിൻ 70% ഫലപ്രദമാണെന്ന് പരീക്ഷണത്തിൽ തെളിഞ്ഞു. വാക്സിൻ ഉപയോഗിക്കുന്ന 100 പേരിൽ 70 പേർക്കും കോവിഡിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുമെന്നാണ് 20,000 പേരിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ആസ്ട്രാസെനേക്ക എന്ന മരുന്ന് നിർമ്മാണ കമ്പനിയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞരും 10 മാസത്തോളം ഗവേഷണം നടത്തിയാണ് കോവിഷീൽഡ് എന്ന വാക്സിൻ വികസിപ്പിക്കുന്നത്. അമേരിക്കൻ മരുന്ന് നിർമ്മാതാക്കളായ ഫൈസർ, മൊഡേണ എന്നിവരും ഫലപ്രദമായ കോവിഡ് വാക്സിൻ കണ്ടെത്താനുള്ള മത്സരത്തിലാണ്. മൊഡേണ വികസിപ്പിക്കുന്ന വാക്സിൻ ഉപയോഗിക്കുന്ന 100 പേരിൽ 94% പേർക്കും കോവിഡിൽ നിന്ന് രക്ഷ ലഭിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതേസമയം 95% പേർക്കും രോഗത്തിൽ നിന്നുള്ള സംരക്ഷണം ലഭിക്കുമെന്നാണ് ഫൈസർ കമ്പനിയുടെ അവകാശവാദം. എന്നാൽ ഈ 2 അമേരിക്കൻ വാക്സിനുകളെയും അപേക്ഷിച്ച് താരതമ്യേന ചെലവ് കുറഞ്ഞതും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതുമാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ വാക്സിനെന്നാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത്. ആൾക്കുരങ്ങുകളിൽ ജലദോഷത്തിന് കാരണമാകാറുള്ള വൈറസിനെ കണ്ടെത്തി മനുഷ്യർക്ക് അപകടമല്ലാത്ത രീതിയിലേക്ക് അതിനെ ജനിതക മാറ്റം വരുത്തി, അതാണ് വാക്സിൻ എന്ന പേരിൽ കുത്തിവയ്ക്കുന്നത്. നിർദോഷമായ ഈ വൈറസിനെ കോവിഡ് വൈറസാണെന്ന് ശരീരം തെറ്റിദ്ധരിക്കുകയും അങ്ങനെ കോവിഡിനെതിരെയുള്ള പ്രതിരോധശേഷി അഥവാ ആന്റിബോഡി ശരീരം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഫൈസർ നിർമ്മിക്കുന്ന വാക്സിന് 74 ദിർഹവും മൊഡേണയുടെ വാക്സിന് 123 ദിർഹവുമാണ് വില നിശ്ചയിച്ചത് എങ്കിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിക്കുന്ന വാക്സിന്റെ വില 15 ദിർഹത്തിന് അടുത്തായിരിക്കും. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ഒഡീഷ FC തോറ്റു. ഹൈദരാബാദ് FC എതിരില്ലാത്ത 1 ഗോളിന് ഒഡീഷ ടീമിനെ പരാജയപ്പെടുത്തിയത്. 35-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ക്യാപ്റ്റൻ അരിഡാനെ സന്റാനയാണ് ഹൈദരാബാദിന്റെ വിജയഗോൾ നേടിയത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ നാളത്തെ മത്സരം ജംഷഡ്പൂർ FC ചെന്നൈയൻ ഫുട്ബോൾ ക്ലബും തമ്മിലാണ്. ഇതോടെ വാർത്ത ബുള്ളറ്റിൻ സമാപിച്ചു. കൂടുതൽ വാർത്തകൾ നാളെ രാവിലെ 7 മണിക്ക്. സ്റ്റേ വിത്ത് അസ്.